إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قاف والقرآن المجيد بل عجبوا أن جاءهم منذر منهم فقال الكافرون هذا شيء عجيب أإذا متنا وكنا ترابا ذلك رجع بعيد സ്നേഹമുള്ള സഹോദരങ്ങളെ, മനുഷ്യരിൽ അധിക ആളുകളും ജീവിത ലക്ഷ്യത്തെ സംബന്ധിച്ച് ബോധമില്ലാത്തവരാണ് എന്നുള്ളതൊരു സത്യമാണ്. എന്തിനാണ് അല്ലാഹു തആല മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത്? എന്തിനു വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ഇഹലോകം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നൊന്നും മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന വിശ്വസിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ തന്നെ അതിനെ സംബന്ധിച്ച് അശ്രദ്ധരായിട്ടുള്ള ആളുകളാണ് കൂടുതൽ എന്നുള്ളതാണ്. മുസ്ലിങ്ങളായ നമ്മളൊക്കെ വിശ്വസിക്കുന്നു, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് പരലോകത്തേക്ക് വേണ്ടി പണിയെടുക്കാനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കുന്ന സത്യവിശ്വാസി പോലും അശ്രദ്ധയിലാണ് എന്നുള്ളതാണ് സത്യം. നമ്മൾ നമ്മെ സംബന്ധിച്ച് അശ്രദ്ധയിലാണ്, നമ്മൾ നമ്മെ സംബന്ധിച്ച് മറന്നുപോയിരിക്കുന്നു, ജീവിത ലക്ഷ്യം നമ്മൾ മറന്നുപോയിരിക്കുന്നു. നമ്മെക്കുറിച്ച് ചിന്തിക്കുവാനോ ആലോചിക്കുവാനോ നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു പരിശോധന നടത്തുവാനോ നമ്മൾ തയ്യാറല്ല എന്നുള്ളതാണ്. അധിക ആളുകളും തന്റെ ജീവിതത്തെ സംബന്ധിച്ച് ഒരു ആത്മവിചാരണ നടത്താൻ ബഹുഭൂരിപക്ഷം ആളുകളും തയ്യാറാകുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. എന്നാൽ സ്വന്തത്തെ മറന്നുകളഞ്ഞ ആളുകളെ സംബന്ധിച്ച്, യഹൂദികളെ സംബന്ധിച്ച് അല്ലാഹു തആല വിമർശിച്ചുകൊണ്ട് പറഞ്ഞ വചനം സൂറത്തുൽ ബഖറയിൽ കാണാൻ സാധിക്കും. അതഅമുറൂന الناس بالبر وتنسون انفسكم, ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുകയും പക്ഷേ സ്വന്തത്തിന്റെ കാര്യം മറന്നുപോവുകയും ചെയ്തു നിങ്ങൾ. വാൻതും തസ്ലൂന الكتاب, നിങ്ങൾ ഗ്രന്ഥം പാരായണം ചെയ്യുന്നു. അഫല തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് യഹൂദികളോടാണ് അല്ലാഹു തആല ഈ കാര്യം സംസാരിക്കുന്നത്. സ്വന്തത്തിന്റെ കാര്യം അവർ മറന്നുപോയി, ജനങ്ങളോട് അവർ നന്മ കൽപ്പിക്കുന്നു പക്ഷേ സ്വന്തത്തിന്റെ കാര്യം അവർ മറന്നുപോയി എന്നുള്ളതാണ്. സ്വന്തത്തെ മറന്നു കളയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തത്തിന്റെ കാര്യം മറന്നുപോയിട്ടുള്ള, സ്വന്തം ജീവിതം നന്നാക്കാൻ ശ്രമിക്കാത്ത, സ്വന്തത്തിന്റെ കാര്യത്തിൽ ഗഫ്ലത്തിലായിട്ടുള്ള ആളുകൾക്ക് നാളെ ഖബറിൽ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ള പറയുകയാണ്, ഇസ്രായേലിന്റെ സന്ദർഭത്തിൽ ചില ആളുകളെ ഞാൻ കണ്ടു. ഇസ്രായേൽ അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്രായേൽ യാത്ര നടത്തി, റസൂലുമായി ഇസ്രായേൽ യാത്രയുടെ സന്ദർഭത്തിൽ റസൂലുള്ള കണ്ട റസൂലിന്റെ മുഅ്ജിസത്തിന്റെ ഭാഗമായി റസൂലുള്ള കണ്ട ചില കാഴ്ചകൾ റസൂലുള്ള ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ റസൂലുള്ള പറയാണ്, ചില ആളുകളെ ഞാൻ ഇസ്രായേലിന്റെ രാത്രിയിൽ കണ്ടു. തുഖറമു ശിഫാഉഹും ബിമഖാരി വമിന്നാർ, അവരുടെ ചുണ്ടുകൾ നരകത്തിൽ നിന്നുള്ള കത്രികകൾ കൊണ്ട് കത്രിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. നരകത്തിൽ നിന്നുള്ള കത്രികകൾ കൊണ്ട് അവരുടെ ചുണ്ടുകൾ കത്രിക്കപ്പെടുന്നുണ്ട്, മുറിക്കപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള ചില ആളുകളെ റസൂലുള്ള കാണുകയാണ്. ആ സമയത്ത് റസൂലുള്ള ചോദിക്കുന്നുണ്ട്, യാ ജിബ്രീലു മൻ ഹൗലായി, ആരാണ് ഈ കൂട്ടർ എന്ന് ജിബ്രീലിനോട് റസൂലുള്ള ചോദിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ള പറയുന്ന മറുപടി, ഹൗലായി ഖുതബാഉ മിൻ ഉമ്മതിക്, ഇത് നിന്റെ ഉമ്മത്തിലെ പ്രഭാഷകന്മാരാണ്, ഖതീബുമാരാണ്. അവരുടെ പ്രത്യേക അവരുടെ പ്രശ്നം എന്താണ്? അവർക്ക് ഈ ശിക്ഷ ലഭിക്കാനുള്ള കാരണം എന്താണ്? യഅ്മുറൂനന്നാസ ബിൽ ബിർ, അവർ ജനങ്ങളോട് നന്മ കൽപ്പിക്കുന്നുണ്ട്. പക്ഷേ വയനസ്സാവുന്ന അൻഫുസഹും, അവർ സ്വന്തത്തിന്റെ കാര്യം മറന്നു കളഞ്ഞു എന്നുള്ളതാണ്. ജനങ്ങളോട് നന്മ കൽപ്പിക്കുന്നു, പക്ഷേ സ്വന്തത്തിന്റെ കാര്യം മറന്നുപോയ ആളുകളാണ് അവർ. വഹും യച്ചുറൂനൽ കിതാബ അഫലായ നിലൂൻ, അവർ ഗ്രന്ഥം പാരായണം ചെയ്യുന്നുണ്ട്, അവർ ചിന്തിക്കുന്നില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കിട്ടിയ മറുപടി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്വന്തത്തെ മറന്നു കളഞ്ഞു, മറ്റുള്ള ആളുകൾ നന്നാക്കാൻ നടക്കുന്ന സന്ദർഭത്തിൽ മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുന്നു, പക്ഷെ സ്വന്തത്തിന്റെ കാര്യം മറന്നു കളഞ്ഞു എന്നുള്ളതാണ്. എന്റെ അവസ്ഥ എന്താണ്? ഞാൻ നാളെ പരലോകത്ത് എത്തിച്ചേർന്നാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ എന്ന് ചിന്തിക്കാൻ സമയം കിട്ടാത്ത ആളുകൾ, അവർക്ക് നാളെ ഖബറിൽ ശിക്ഷയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ നാളെ പരലോകത്തും അവർക്ക് ശിക്ഷയുണ്ട്. റസൂലുള്ള പറഞ്ഞു, യുജാഉ ബിർറജുലി യൗമൽ ഖിയാമ ഫയുൽഖാ ഫിന്നാർ, നാളെ ഖിയാമത്ത് നാളിൽ ഒരാളെ കൊണ്ടുവരപ്പെടും, അവനെ നരകത്തിൽ എറിയപ്പെടും. ഫതൻതലഖു അഖ്ദാബുഹു ഫിന്നാർ, അവന്റെ കുടൽമാല നാളെ നരകത്തിൽ കിടന്നിങ്ങനെ ഒലിച്ച് ആരൂപത്തിൽ പൊട്ടി ആരൂപത്തിൽ ഒലിച്ച് പോകുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തേക്ക് കുടൽമാല തള്ളി നിൽക്കുന്ന രൂപത്തിൽ അവരിങ്ങനെ സഞ്ചരിക്കുന്നുണ്ടാവും. അവർ നാളെ നരകത്തിൽ അങ്ങനെയായിരിക്കും. ഫയദൂറുക്കമായൂർ ഹിമാറു ബിറഹാഹു, ഒരു കഴുത ആസുകളിൽ കറക്കുന്നത് പോലെ തന്റെ കുടൽമാലയുമായി കറങ്ങിക്കൊണ്ടിരിക്കും. നാളെ നരകത്തിൽ ഒരു വിഭാഗം ആളുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുകയാണ്. ആ സമയത്ത് നരകത്തിക്കാരായിട്ടുള്ള ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയിട്ട് ചോദിക്കും, ഐ ഫുലാൻ മാ ശഅനുക, ഏ സുഹൃത്തേ, ഏ വ്യക്തിനേക്ക് എന്തു പറ്റി? അലൈസ കുന്ത തഅ്മുറുനാ ബിൽ മഅറൂഫി വതൻഹാന അനിൽ മുൻകർ, നീ ഞങ്ങളോട് നന്മ കൽപ്പിച്ചവനല്ലേ, തിന്മ വിരോധിച്ചവനല്ലേ, നിനക്ക് എന്തു പറ്റി എന്ന് നരകക്കാർ അവരോട് ചോദിക്കും. ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, കുൻതു ആമുറുക്കും ബിൽ മഅറൂഫ് വലാ ആതീഹി, ഞാൻ നിങ്ങളോട് നന്മ കൽപ്പിക്കാറുണ്ട്, പക്ഷേ ഞാനത് കൊണ്ടുവരാറില്ല, എന്റെ ജീവിതത്തിൽ കൊണ്ടുവരാറില്ല. ഞാൻ നിങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു തരാറുണ്ട്, പക്ഷേ എന്റെ കാര്യം ഞാൻ മറന്നുപോയി, സ്വന്തത്തിന്റെ കാര്യം അത് ചെയ്യാൻ, ആ നന്മ ചെയ്യാൻ ഞാൻ മറന്നുപോയി, ഞാൻ അത് ഉപേക്ഷ വരുത്തി, ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാൻ നിങ്ങളോട് തിന്മ വിരോധിക്കാറുണ്ടായിരുന്നു, പക്ഷേ അതെന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, ആ തിന്മ എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ എനിക്ക് സാധിച്ചില്ല, എന്റെ കാര്യം ഞാൻ മറന്നുപോയി, നാളെ പരലോകത്ത് ഇതൊക്കെ സംഭവിക്കുമെന്നുള്ള വിശ്വാസം അത് ഞാൻ ആളുകളോട് പറഞ്ഞിരുന്നു, പക്ഷെ എന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ലായിരുന്നു എന്ന് സങ്കടം പറയുന്നത് കാണാൻ സാധിക്കും. ഇവിടൊക്കെ എന്താണ് പഠിപ്പിക്കപ്പെടുന്ന കാര്യം? സ്വന്തത്തെ മറന്നു കളഞ്ഞവരാണ് ഇവർ. മറ്റുള്ളവരെ നന്നാക്കാൻ നടക്കുന്നു, മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുന്നു, പക്ഷെ സ്വന്തത്തിന്റെ കാര്യം അവർ മറന്നു കളഞ്ഞു എന്നുള്ളതാണ്. ജനങ്ങൾ അധിക ആളുകളും ഗഫ്ലത്തിലാണ്, അശ്രദ്ധയിലാണ്, സ്വന്തത്തിന്റെ കാര്യത്തിൽ എന്റെ ജീവിതം എങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ്, ഈ രൂപത്തിൽ ജീവിച്ചാൽ എനിക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നുള്ള ചിന്ത, അതിനെക്കുറിച്ചുള്ള ആലോചന നമ്മളിൽ ഇല്ല എന്നുള്ളതാണ്. ആ വിഷയത്തിൽ നമ്മൾ ഗഫ്ലത്തിലാണ്. അല്ലാഹു തആല സൂറത്തുൽ അംബിയാഇന്റെ ആദ്യ വചനത്തിൽ പറഞ്ഞു, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, ജനങ്ങൾക്ക് അവരുടെ വിചാരണ അടുത്തായിട്ടുണ്ട്, അവരുടെ വിചാരണയുടെ സമയം അടുത്തായിട്ടുണ്ട്, പക്ഷേ അവർ അശ്രദ്ധ കാരണത്താൽ അവർ സത്യം അംഗീകരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല, അവർ പിന്തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഗഫ്ലത്തിലായ കാരണത്താൽ അവർ സത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കുന്നു എന്ന് അല്ലാഹു തആല പറയുകയാണ്. അവരുടെ ഹിസാബ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്ന് അല്ലാഹു പറയുകയാണ്. സ്വന്തത്തിന്റെ കാര്യം മറന്നുപോയി, സ്വന്തത്തിന്റെ കാര്യത്തിൽ അവർ ഗഫ്ലത്തിലാണ്, അശ്രദ്ധയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകം അല്ലാഹു തആല ഉപദേശിക്കുന്നുണ്ട്, വലാ തകും മിനൽ ഗാഫിലീൻ, നീ ഒരിക്കലും അശ്രദ്ധരുടെ കൂട്ടത്തിൽ ഗഫ്ലത്ത് ബാധിച്ചവരുടെ കൂട്ടത്തിൽ നീ ആയിക്കൂടാ. നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കണം. ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് എന്നെ കുറിച്ചാണ്. ഞാൻ എന്തായിരിക്കും, പരലോകത്തെത്തിക്കഴിഞ്ഞാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നാം എന്ന് ഞാൻ ചിന്തിക്കണം. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യം എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ നരകത്തിൽ നിന്ന് കാക്കണം, കുടുംബക്കാരെയും കാക്കണമെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞത് എന്താ? ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ കാക്കണം. നരകത്തിൽ പോകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല, സ്വർഗത്തിലെത്തുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യണം. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ നഫ്സിന്റെ കാര്യമാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. പക്ഷേ നമ്മൾ നമ്മുടെ കാര്യം മാത്രം ശ്രദ്ധിക്കാറില്ല, മറ്റുള്ളവരുടെ കാര്യത്തിലാണ് നമ്മുടെ ശ്രദ്ധയുള്ളത്. എന്റെ ജീവിതം എന്താണ്, എന്റെ അവസ്ഥ എന്താണ്, ദീനിയായിട്ടുള്ള എന്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കാൻ പലപ്പോഴും പല ആളുകൾക്കും അധിക ആളുകൾക്കും സാധിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്, നമ്മൾ ആത്മവിചാരണയ്ക്ക് തയ്യാറാകണം. മുഹാസബത്തുൻ നഫ്സ് നമ്മൾ നമ്മളെ സംബന്ധിച്ച് ഒന്ന് ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ 20 കഴിഞ്ഞ ആളുകൾ, 30, 40, 50, 60 കഴിഞ്ഞ ആളുകൾ ഈ സദസ്സിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും, ഒരു ദിവസമെങ്കിലും ഒന്ന് മാറിയിരുന്ന് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ, നിലവിലില്ല എന്റെ അവസ്ഥ, ഈ രൂപത്തിൽ പോയാൽ എനിക്ക് എവിടെ എത്താൻ സാധിക്കും, ഞാൻ നരകത്തിലായിരിക്കുമോ സ്വർഗത്തിലായിരിക്കുമോ എന്നുള്ള ചിന്ത ആ രൂപത്തിൽ ചിന്തിക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. എന്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ ചിന്തിക്കണം, നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കണം. ദീനിയായിട്ടുള്ള അവസ്ഥയാണ് ഉദ്ദേശിക്കുന്നത്, ദുനിയാവിയായിട്ടുള്ള വിഷയമല്ല. ദീനിയായിട്ടുള്ള നമ്മുടെ സ്റ്റാൻഡ് എന്താണ്, നമ്മുടെ അവസ്ഥ എന്താണ്, നമ്മൾ കൃത്യമായി ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല അത് കൽപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു തആല പറയുന്നത് വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി, പരലോകത്തേക്ക് വേണ്ടി എന്താണ് നമ്മൾ തയ്യാറാക്കിയത് എന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കട്ടെ എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഓരോരുത്തരും ചിന്തിക്കണം, നാളെ പരലോകത്തേക്ക് വേണ്ടി എന്താണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്, നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹി ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ദല്ലത്തിൽ ആയത്തു അലാ വുജൂബി മുഹാസബത്തിൻ നഫ്സ്. ഈ ആയത്ത് അറിയിക്കുന്ന കാര്യമാണ് മുഹാസബത്തുൻ നഫ്സ്, ആത്മവിചാരണ നടത്തൽ നിർബന്ധമാണ് എന്ന് ഈ ആയത്ത് അറിയിക്കുന്നുണ്ട്. ഓരോ വ്യക്തിയും ആത്മവിചാരണ നടത്തണം, സ്വന്തത്തെക്കുറിച്ച് ആലോചിക്കുകയും പരിശോധിക്കുകയും ചെയ്യണമെന്നുള്ളത് നിർബന്ധമാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് കിട്ടുമെന്നുള്ളതാണ്. അല്ലാഹു പറയുന്നത് ഇപ്രകാരമാണ്, ലിയംദുർ അഹദുക്കും മാ ഖദ്ദമ ലിയൗമിൽ ഖിയാമത്തി മിനൽ അഅമാൽ. ഓരോ മനുഷ്യനും ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ട കാര്യമാണ് ഖിയാമത്ത് നാളെ നാളിന് വേണ്ടി, പരലോകത്തേക്ക് വേണ്ടി എന്താണ് അവൻ ഒരുക്കി തയ്യാറാക്കിയിട്ടുള്ളത്. അമിന സ്വാലിഹാത്തിൽ ലത്തി തുൻജീഹി, ആ പരലോകത്ത് നമ്മളെ രക്ഷപ്പെടുത്തുന്ന സൽക്കർമ്മമാണോ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അമിന സയ്യിആത്തിൽ ലത്തി തൂബിഖുഹു, നാളെ നമ്മൾ പരലോകം നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ പരലോകത്തെ നശിപ്പിച്ചു കളയുന്ന ചിന്തകളാണോ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്, നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ളത് എന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ എന്നുള്ളതാണ് അല്ലാഹു പറയുന്നതിന്റെ ആശയം എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹ പറയുന്നത്. ഓരോരുത്തരും ചിന്തിക്കണം, നാളേക്ക് നമ്മൾ ചെയ്തു കൂട്ടിയത് സൽക്കർമ്മങ്ങളാണോ, തോന്നിവാസങ്ങളും അതുപോലെ തന്നെ തിന്മകളുമാണോ നമ്മൾ നാളേക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന വചനം സുപരിചിതമാണ്. അദ്ദേഹം പറഞ്ഞു, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, നാളെ അല്ലാഹു തആല വിചാരണ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആത്മവിചാരണ നടത്തണം. നിങ്ങളൊരു സ്വയം ആത്മവിചാരണം, സ്വന്തം നിലയ്ക്ക് നിങ്ങളൊരു പരിശോധന നടത്തണം. വസിനു അൻഫുസകും ഖബ്ല അൻ തുസലു, നാളെ നിങ്ങളുടെ അമലുകൾ അളക്കപ്പെടുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ അളക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് സ്വന്തമായി അളക്കണം, നിങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് തൂക്കി നോക്കണം. ഫൈന്നഹു, അദ്ദേഹം പറയുകയാണ്, ഫൈന്നഹു അഹ്വനു അലൈക്കും ഫിൽ ഹിസാബി ഗദാ അൻ തുഹാസിബു അൻഫുസകും അൽയൗം, ഇന്ന് നിങ്ങൾ ആത്മവിചാരണ നടത്തിയാൽ നാളെ പരലോകത്ത് നിങ്ങളുടെ വിചാരണ എളുപ്പമായിരിക്കും. എല്ലാ സമയത്തും എല്ലാ സന്ദർഭത്തിലും ആത്മവിചാരണ നടത്തി നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നാളത്തെ വിചാരണ നമ്മൾക്ക് എളുപ്പമായിരിക്കും. വതസയ്യനു ലിൽ അർദിൽ അക്ബർ, നാളെ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ സൽക്കർമ്മങ്ങളും അതുപോലെ തന്നെ തിന്മകളും അല്ലാഹു നാളെ പ്രദർശിപ്പിക്കും. അതിനുവേണ്ടി നിങ്ങൾ നന്നായി ഒരുങ്ങിക്കൊള്ളണം എന്നുള്ളതാണ്. അന്ന് നമ്മൾ ചെയ്ത തിന്മ,
ആരാരും കാണാതെ ചെയ്ത തിന്മ ആളുകൾ അള്ളാഹു തആല പ്രദർശിപ്പിക്കും. ആ പ്രദർശിപ്പിക്കുന്ന വേളയിൽ നമ്മൾക്ക് നമ്മൾ ചെയ്തിട്ടുള്ള തിന്മകൾ അവരറിയാതിരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ തിന്മകൾ കുറക്കണം എന്നുള്ളതാണ്. ആ ഒരു പ്രദർശനത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങി തയ്യാറാകണം എന്നുള്ളതാണ്. യൗമയദിൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ, അന്നേ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ഏത് രഹസ്യമായി ചെയ്ത കർമ്മങ്ങളാകട്ടെ അതവിടെ അന്ന് പ്രദർശിപ്പിക്കപ്പെടും എന്നുള്ളതാണ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അത് നമ്മൾ എവിടെ ചെയ്ത് ഏത് സന്ദർഭത്തിൽ ഏത് സമയത്ത് എവിടെ വെച്ച് ചെയ്ത അമലുകളാണെങ്കിലും അള്ളാഹു നാളെ അവിടെ പ്രദർശിപ്പിക്കും എന്നുള്ളതാണ്. ആ ഒരു ബോധം നമ്മൾക്ക് ഉണ്ടാകണം. ആ നിലക്ക് നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യണം. നമ്മൾ പരിശോധന നടത്തണം, ആത്മപരിശോധന നടത്തണം. സ്വന്തം നിലക്ക് ഞാൻ എന്നെക്കുറിച്ച് പരിശോധന നടത്തണം, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പരിശോധന നടത്തണം. പലപ്പോഴും പല ആളുകളും സ്വന്തത്തെക്കുറിച്ച് പരിചയപ്പെടുത്താറുള്ളത്, സ്വന്തത്തെക്കുറിച്ച് മനസ്സിലാക്കാറുള്ളത്, ഞാനൊക്കെ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ളത്? ഇവിടെ തിന്മ ചെയ്യുന്ന ആളുകൾ ധാരാളമുണ്ട്. ആ കൂട്ടത്തിൽ ഞാനൊക്കെ കൃത്യമായി അഞ്ചു വക്ത് നമസ്കരിക്കുന്നുണ്ട്, അങ്ങനെ പല സൽക്കർമ്മങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്, നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പലതും ഞാൻ ചെയ്യുന്നുണ്ട് എന്ന നിലക്കാണ് നമ്മുടെ മനസ്സ് സംതൃപ്തി അടയുന്നത്. ഒരിക്കലും ആ നിലക്കുള്ള ഒരു അഹങ്കാരമോ പൊങ്ങച്ചമോ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. ഞാൻ നല്ല ഈമാനുള്ളവനാണ് എന്ന മനസ്സിലൊരു തോന്നൽ ആ നിലക്ക് നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. ആ മഹാന്മാരായ സലഫുകൾ സഹാബത്ത് എത്രമാത്രം അത് ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് കാണാൻ സാധിക്കും. ഇബ്നു അബീ മുലൈഖ റഹിമഹുള്ള അദ്ദേഹം പറയാൻ അസറക്തു സലാതിയ മിൻ അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ സഹാബത്തിൽ നിന്ന് 30 ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. കുല്ലുഹും യഖാഫു നിഫാഖ അലാ നഫ്സിഹി, ആ സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? അവരെല്ലാവരും കാപ്പറ്റത്തെ നിഫാഖിനെ ഭയപ്പെടുന്നവരായിരുന്നു. സ്വഹാബത്തിന്റെ ശ്രേഷ്ഠതകൾ എത്രയാണ് വിശുദ്ധ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ളത്. ഖൈറു നാസി ഖർനി, ഈ ഉമ്മത്തിൽ ഏറ്റവും അല്ലെങ്കിൽ എന്റെ ഉമ്മത്തിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ സ്വഹാബത്താണ്, എന്റെ കൂടെ ജീവിച്ച ആളുകളാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകൾ പറയപ്പെട്ടിട്ടുള്ള സ്വഹാബത്തിനാണ് നിഫാഖിന് പേടി, അവർ കാപ്പറ്റത്തെ ഭയപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അവരൊരാളും പറയാറില്ല, സ്വഹാബത്ത് പറയാറില്ല, ഞങ്ങൾ ജിബ്രീലിന്റെയും മീഖായിലിന്റെയും ഈമാനുള്ളവരാണ് എന്നുള്ളത് ഫഖ്ർ നടിച്ചുകൊണ്ട് പൊങ്ങച്ചത്തോടുകൂടി അവർ പറയാറില്ല എന്നുള്ളതാണ്. യുമ്മത്തിലെ ഏറ്റവും നല്ലവരായ ആളുകളായിട്ട് പോലും ഞങ്ങൾക്ക് ജിബ്രീലിന്റെയും മീഖായിലിന്റെയും ഈമാനുണ്ട് എന്നവർ സംസാരിക്കാറില്ല, പരസ്പരം പറയാറില്ല എന്നുള്ളതാണ്. അവർ അവരെ കുറിച്ച് മുഹാസബത്തുൽ നഫ്സ് നടത്തി, സ്വന്തത്തെക്കുറിച്ച് ആത്മവിചാരണ നടത്തി, അവരുടെ പോരായ്മകളെ കുറിച്ച് ചിന്തിക്കുന്നവരായിരുന്നു. ഞാൻ ഉഷാറാണ്, ഞാൻ നല്ല ഈമാനുള്ളവരാണ് എന്ന ബോധമല്ല അവർക്കുണ്ടായിരുന്നത്. അവർ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുപാട് ഇനിയും ചെയ്യാനുണ്ട്, ഒരുപാട് വീഴ്ചകൾ എന്നെ സംഭവിക്കുന്നു എന്ന ബോധമായിരുന്നു അവരെ മുന്നോട്ട് നയിച്ചിരുന്നത്. ഇവിടെ മുഹമ്മദ് ഇബ്നു വാസി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ള വചനം എത്ര സത്യമാണ്! അദ്ദേഹം പറയുന്നത് പ്രകാരമാണ്, നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം പറയുന്നത്, ലൗ കാന ലി ദുനൂബി റീഹുൻ, തിന്മകൾക്ക് വാസനയുണ്ടായിരുന്നുവെങ്കിൽ, തിന്മകൾക്ക് മണമുണ്ടായിരുന്നുവെങ്കിൽ, ദുർഗന്ധമുണ്ടായിരുന്നുവെങ്കിൽ, മാ ഖദർ അഹദുൻ യജ്ലിസു ഇലയ്യ, ഒരാളും എന്റെ കൂടെ ഇരിക്കുമായിരുന്നില്ല എന്നാണ്. നമ്മൾ ചെയ്യുന്ന തിന്മകൾക്ക് അള്ളാഹു വാസന നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ, മണം നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ, ഒരാളും എന്റെ കൂടെ ഇരിക്കില്ലായിരുന്നു എന്ന് അദ്ദേഹം പറയാണ്. അദ്ദേഹം വിനയം കൊണ്ടാണ് പറയുന്നത്. പക്ഷെ നമ്മൾ നമ്മളെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കണം. നമ്മൾ ചെയ്യുന്ന തിന്മകൾ അതിന് വാസനയുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ കൂടെ ഒരാളും ഇരിക്കുമായിരുന്നില്ല. സത്യമല്ലേ? എത്ര എത്ര തിന്മകളാണ് ആരും അറിയാതെ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ മനസ്സ് എത്ര എത്ര തിന്മ നിറഞ്ഞ കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അവയവങ്ങൾ എത്ര എത്ര തിന്മകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ രൂപത്തിലൊരു കുറ്റബോധമുള്ള ഒരു മനസ്സാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഞാൻ ഇനിയും മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് മുഹാസബത്തുൽ നഫ്സ്, ആത്മവിചാരണ നടത്തി നമ്മൾക്ക് കിട്ടേണ്ട ഫലം അതായിരിക്കണം. ആത്മവിചാരണ നടത്തി ഞാൻ ഉഷാറാണ്, ഞാൻ എല്ലാത്തിനും കൊള്ളാവുന്നതാണ്, ഞാനൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവനാണ് എന്ന ധാരണയല്ല ഉണ്ടാകേണ്ടത്. മറിച്ച് ഇനിയും മാറാനുണ്ട്, ഒരുപാട് ചെയ്യാനുണ്ട്, മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് ചെയ്യാനുണ്ട് എന്നുള്ള ബോധമാണ് ഉണ്ടാകേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പലപ്പോഴും നമ്മൾ ചെറിയ തിന്മകളാണെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ നരകത്തിലേക്ക് എത്താൻ കാരണമാകും. ഒരു സംഭവം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന ഫുലാനത്തൻ തഖൂമുൽ ലൈല വ തസൂമുൻ നഹാർ. ഒരു പെണ്ണിനെ കുറിച്ച് പറയാൻ, അവൾ രാത്രി നമസ്കരിക്കുന്നവളാണ്, പകൽ സമയത്ത് സുന്നത്ത് നോമ്പ് എടുക്കുന്നവളാണ്, അവർ സദഖ കൊടുക്കുന്നവളാണ്, അതുപോലെ തന്നെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവളാണ്. ഒരു പെണ്ണിനെ കുറിച്ച് പറയാം, പക്ഷേ അവൾക്ക് ഒരു പ്രശ്നമുണ്ട്, രാത്രി നമസ്കരിക്കും, തഹജ്ജുദ് നമസ്കരിക്കും. പകലിൽ സുന്നത്ത് നോമ്പൊക്കെ എടുക്കുന്ന പെണ്ണാണ്, സദഖ കൊടുക്കുന്ന പെണ്ണാണ്, സൽക്കർമ്മം ചെയ്യുന്ന പെണ്ണാണ്. പക്ഷെ അവളുടെ നാവുകൊണ്ട് അവരുടെ അയൽവാസികൾ അവർ ഉപദ്രവിക്കാറുണ്ട്. ഒരുപാട് നന്മകൾ ആ പെണ്ണിനെ കുറിച്ച് സഹാബത്ത് പറഞ്ഞിട്ട് പറഞ്ഞു, അവളുടെ ഒരു പ്രശ്നം അയൽവാസികളെ നാവുകൊണ്ട് ഉപദ്രവിക്കുന്നവളാണെന്ന് പറഞ്ഞു. റസൂലുള്ള പറഞ്ഞു, അവളിൽ യാതൊരു നന്മയുമില്ല, അവളിൽ യാതൊരു നന്മയുമില്ല. അവൾ നരകക്കാരുടെ കൂട്ടത്തിൽപ്പെട്ടവളാണെന്ന് പറഞ്ഞു. എന്താ പ്രശ്നം? ഒരുപാട് സൽക്കർമ്മം ചെയ്യുന്നുണ്ട്, പക്ഷെ അവളുടെ നാവ് മോശമാണ്. റസൂലുള്ള എന്താ പറഞ്ഞത്? അവർ അവളിൽ യാതൊരു നന്മയുമില്ല. അവൾ ഒരുപാട് സദഖ കൊടുത്തു, ഒരുപാട് നമസ്കരിച്ചു, ഒരുപാട് നോമ്പെടുത്തു, പക്ഷേ റസൂലുള്ള അവരെ കുറിച്ച് പറഞ്ഞത് ലാ ഖൈറ ഫീഹാ, അവളിൽ യാതൊരു നന്മയുമില്ല. വഹിയ മിൻ അഹ്ലിന്നാർ, അവൾ നരകക്കാരുടെ കൂട്ടത്തിലാണെന്നാണ് പറഞ്ഞത്. സഹാബത്ത് വേറൊരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ആ പെണ്ണെന്ന് പറഞ്ഞാൽ വഫുലാലത്തുൻ തുസല്ലിൽ മക്തൂബത വതസദഖു മിൻ അസ്വാരിൽ അഖിത്, അവളെന്ന് പറഞ്ഞാൽ നിർബന്ധ നമസ്കാരങ്ങൾ നിർവഹിക്കുന്നവളാണ്. അതുപോലെ തന്നെ സദഖ കൊടുക്കുന്നവരാണ്. ഈ പാൽക്കെട്ടിയുടെ ചെറിയ കഷ്ണങ്ങൾ ചെറിയ രൂപത്തിലെ സദഖയാണ് അവൾ കൊടുക്കുന്നത്. പക്ഷേ വലാ തുഅദി അഹദം ബിലിസാനിഹ, ഒരാളെയും നാവ് കൊണ്ട് അവൾ ഉപദ്രവിക്കാറില്ല. റസൂലുള്ള അവരെ കുറിച്ച് എന്താ പറഞ്ഞത്? ഹിയ മിൻ അഹ്ലിൽ ജന്ന, അവൾ സ്വർഗക്കാരുടെ കൂട്ടത്തിലാണെന്നാണ് പറഞ്ഞത്. കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെയല്ല. നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാകും, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ അടുത്ത് വലിയ പാപമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിനിമിത്തം ഒരു പക്ഷേ നമ്മൾ നരകത്തിൽ പോയേക്കാം. അതുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ മൊത്തത്തിൽ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്, ആത്മവിചാരണ നടത്തേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ ഫറായിദുകളെ കുറിച്ച് ചിന്തിക്കണം. നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നിർബന്ധമായി ചെയ്യേണ്ട കർമ്മങ്ങളുടെ വിഷയത്തിൽ നമുക്ക് എന്തെങ്കിലും പോരായ്മയുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അതുപോലെ തന്നെ ഹറാമുകൾ നമ്മൾ സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഗഫ്ലത്ത് കൊണ്ട്, അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടുന്ന ഒരുപാട് സുന്നത്തുകൾ, ഒരുപാട് വീഴ്ചകൾ നമ്മുടെ ഗഫ്ലത്ത് കാരണത്തിൽ നമുക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ ഗഫ്ലത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഞാൻ ഗാഫിലാണോ, അശ്രദ്ധനാണോ? എന്റെ അശ്രദ്ധ കൊണ്ട് ഒരുപാട് നന്മകളും അതുപോലത്തെ ഒരുപാട് തിന്മകളും എന്റെ ജീവിതത്തിൽ വരുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അവയവങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നമ്മുടെ കണ്ണ്, നമ്മുടെ കാല്, നമ്മുടെ കൈ, കാല്, ഇതുകൊണ്ടൊക്കെ നമ്മൾ ചെയ്യുന്ന തിന്മകൾ, അതുപോലെ തന്നെ നന്മകളാകട്ടെ, അതൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ നിയ്യത്ത്, അതിന്റെയൊക്കെ ഉദ്ദേശം അള്ളാഹുവിന്റെ വജ്ഹാണ്, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ള രൂപത്തിലൊക്കെ പൂർണ്ണമായി പരിശോധന നടത്തണം. അതുപോലെ തന്നെ ഒരു അമൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പരിശോധന നടത്തണം. ഒരു അമൽ ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മൾ പരിശോധന നടത്തണം, ഇത് അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണോ, എങ്കിൽ നമ്മൾ മുന്നോട്ട് പോകണം. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിക്കാത്ത പ്രവർത്തനമാണോ, അല്ലെങ്കിൽ ദുന്യവിയായ പ്രവർത്തനമാണോ, ഹറാമായ പ്രവർത്തനമാണോ, എങ്കിൽ അതിൽ നിന്ന് പിന്നോട്ട് മാറി നിൽക്കണം. അമലുകൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിന്തിക്കണം, നമ്മൾ ചെയ്തിട്ടുള്ള ഈ സൽക്കർമ്മം അത് അള്ളാഹു സ്വീകരിക്കുമോ, സ്വീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥന, പ്രാർത്ഥന മനസ്സ്, ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മൾ സ്വന്തത്തെക്കുറിച്ച് പരിശോധന നടത്തണം. ആ നിലക്കൊക്കെ നമ്മൾ പരിശോധന നടത്തിയാൽ നമ്മൾക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കാറുണ്ട്, ഒരുപാട് ഗുണങ്ങൾ ലഭിക്കാറുണ്ട്. നമ്മൾക്ക് നമ്മുടെ തെറ്റെന്താണെന്ന് മനസ്സിലാകും, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പോരായ്മകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തൗബ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാകും, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാനും ഒരു കുറ്റബോധമുള്ള, കുറ്റം സംബന്ധിച്ചുകൊണ്ടുള്ളൊരു മനസ്സ് അത് നമ്മളിൽ ഉണ്ടാകും. നമ്മൾ ആത്മവിചാരണ നിഷ്പക്ഷമായി നടത്തുകയാണെങ്കിൽ തീർച്ചയായും അതുണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ഈ രൂപത്തിൽ എല്ലാ ദിവസവും കിടക്കുന്ന സന്ദർഭത്തിൽ രാത്രിയിൽ ഇന്ന് ഞാൻ ചെയ്ത നന്മകൾ എന്തൊക്കെയാണ്, എന്റെ ജീവിതത്തിൽ ഇന്ന് എന്തൊക്കെ തിന്മകൾ സംഭവിച്ചു എന്ന് ദിവസവും നമ്മൾ ആത്മവിചാരണ നടത്തുന്നുണ്ടെങ്കിൽ ഗഫ്ലത്തിൽ നിന്ന്, അശ്രദ്ധയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അള്ളാഹുവിനെ കുറിച്ചുള്ള ഖശിയത്തുള്ള, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി നമ്മൾക്കുണ്ടാകും. അതുപോലെ തന്നെ ഈ രൂപത്തിൽ എന്നും ഏത് സന്ദർഭത്തിലും സ്വന്തത്തെക്കുറിച്ച് പരിശോധന നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നന്മ ചെയ്യാൻ അവർക്ക് ആവേശമുണ്ടാകും, തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ അവർക്ക് ആവേശമുണ്ടാകും. ഇങ്ങനെ ഒരുപാട് ഫായിദകൾ, നേട്ടങ്ങളുള്ള ഒരു കാര്യമാണ് ആത്മവിചാരണ നടത്തുക, സ്വന്തത്തെക്കുറിച്ച് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ ആലോചിക്കുകയും അതിനുള്ള പരിഹാരം കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളത്. നമ്മൾ അശ്രദ്ധയിൽ നിന്ന് മാറണം. ഏത് സമയത്തും നമ്മുടെ മരണം പിടികൂടുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം മുഹാസബത്തുൻ നഫ്സ്, ആത്മവിചാരണ നടത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോൾ അന്ന് ചെയ്തിട്ടുള്ള അമലുകളെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ആയിത്തീരണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
الحمد لله وحده والصلاة والسلام على من لا نبي بعده.
നമ്മുടെ സ്വന്തത്തെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്, നമ്മുടെ പോരായ്മകൾ കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്നാണ് വിശദീകരിച്ചത്. എന്നാൽ അധിക ആളുകളും സ്വന്തത്തിന്റെ തിന്മ കാണാൻ ശ്രമിക്കൂല, മറ്റുള്ളവരുടെ തിന്മ, അവരുടെ പ്രശ്നം അതായിരിക്കും അവരുടെ സംസാരത്തിൽ എപ്പോഴും ഉണ്ടാകുക, അവരുടെ ചിന്തയും അതായിരിക്കും. വിശുദ്ധ ഖുർആനിൽ ആയത്ത് പറഞ്ഞാൽ, വിശുദ്ധ ഹദീസിൽ ഒരു ആയത്ത് പറഞ്ഞാൽ, ഒരു തിന്മയെ എതിർക്കുന്ന ആയത്താണ് ഹദീസാണെങ്കിൽ അത് ഇന്ന വ്യക്തിയെ കുറിച്ചാണ്, സ്വന്തത്തെ കുറിച്ചാണെന്നുള്ള ബോധമില്ല. മറ്റുള്ളവരുടെ തിന്മകൾ പറയാനും അത് കണ്ടെത്താനുമാണ് മനുഷ്യന് അധിക ആളുകൾക്കും താല്പര്യം എന്നുള്ളതാണ്. റസൂലുള്ള പറഞ്ഞ ഹദീസ് എത്ര സത്യമാണ്! റസൂലുള്ള പറയാൻ യുബ്സിറു അഹദുക്കും അൽ ഖദാ ഫീ ഐനി അഖീഹി, നിങ്ങൾ ഒരുത്തൻ നിങ്ങളുടെ സഹോദരന്റെ കണ്ണിലെ ചെറിയ കരട് കാണുന്നു, തന്റെ സഹോദരന്റെ കണ്ണിലെ ചെറിയ കരട് നിങ്ങൾ കാണുന്നു. പക്ഷേ തന്റെ കണ്ണിലുള്ള വലിയ മരക്കഷ്ണം അവൻ കാണുന്നില്ല, അവൻ മറന്നുപോകുന്നു എന്നാണ്. തന്റെ സഹോദരന്റെ കണ്ണിലെ ചെറിയ കരട് അവൻ കണ്ടെത്തുന്നു, പക്ഷേ തന്റെ കണ്ണിലുള്ള ഒരു മരക്കഷ്ണം, ഒരു ഈസപ്പനത്തടി, അതിനാണ് ജിദ്ദ് എന്ന് പറയുക, അതവൻ മറന്നു കളയുന്നു എന്നാണ്. എന്താ റസൂൽ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം? മറ്റുള്ളവരുടെ ചെറിയ ചെറിയ തെറ്റുകൾ അവർ കാണുന്നു, പക്ഷെ നമ്മളിലുള്ള വലിയ വലിയ തിന്മകൾ നമ്മൾ മറന്നു കളയുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ തിന്മ അന്വേഷിക്കാനും അത് കണ്ടെത്താനും അത് പറയാനും അത് ചർച്ച ചെയ്യാനും അതിൽ സന്തോഷം കൊള്ളുവാനുമാണ് അധിക ആളുകൾക്കും താല്പര്യം എന്നുള്ളതൊരു സത്യമാണ്. റസൂലുള്ള പറഞ്ഞ വചനം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സഈദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മിൻബറ, റസൂലുള്ളാഹി ഒരിക്കൽ മിൻബറിൽ കയറി, എന്നിട്ട് ഫനാദ ബി സൗതിൻ റഫീഇൻ, ഉറക്കെ ഉച്ചത്തിൽ റസൂലുള്ള വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ മഅശറ മൻ അസ്ലമ ബി ലിസാനിഹി, നാവുകൊണ്ട് മുസ്ലിമായവരെ, റസൂലുള്ള പറയാൻ നാവുകൊണ്ട് മുസ്ലിമായവരെ, വലം യുഫ്ദിൽ ഈമാനു ഇലാ ഖൽബിഹി, ഈമാൻ ഖൽബിലേക്ക് കയറാത്ത നാവുകൊണ്ട് മുസ്ലിമായ ആളുകളെ എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. ഈമാൻ ഖൽബിലേക്ക് കയറിയിട്ടില്ല, നാവുകൊണ്ട് മുസ്ലിമായവരെ എന്ന് വിളിച്ചുകൊണ്ടാണ് റസൂലുള്ള പറയുന്നത്. ലാ തുഉദുൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല. വലാ തക്തബിയു ഔറാതിഹിം, അവരുടെ രഹസ്യങ്ങൾ തേടിപ്പോകാൻ പാടില്ല, അവരുടെ രഹസ്യങ്ങൾ ചൂഴ്ന്ന് അന്വേഷിക്കാൻ പാടില്ല. ഫൈന്നഹു മൻ തതബ്ബ ഔറത അഖീഹിൽ മുസ്ലിം, ആരെങ്കിലും തന്റെ മുസ്ലിമായ സഹോദരന്റെ രഹസ്യം ചൂഴ്ന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചാൽ, തന്റെ സുഹൃത്തിന്റെ മുസ്ലിമായ സുഹൃത്തിന്റെ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ വേണ്ടി അതിന്റെ പിന്നാലെ പോയാൽ, തതബ്ബ അല്ലാഹു ഔറതഹു, അല്ലാഹു തആല അവന്റെ രഹസ്യവും പിന്തുടരും, അവന്റെ രഹസ്യവും അല്ലാഹു തആല പരിശോധിക്കും. അള്ളാഹു ആരുടെയെങ്കിലും രഹസ്യം പിന്തുടർന്നാൽ, അള്ളാഹു ഒരാളുടെ രഹസ്യം പരിശോധിക്കാൻ തീരുമാനിച്ചാൽ, അള്ളാഹു അവനെ വശമാക്കും. എല്ലാ രഹസ്യവും അറിയുന്ന അള്ളാഹു നമ്മുടെ രഹസ്യം ആ രൂപത്തിൽ മുസ്ലിമിന്റെ രഹസ്യം അന്വേഷിക്കാൻ വേണ്ടി അതിന്റെ പിന്നാലെ നടന്നാൽ, അള്ളാഹു അവന്റെ രഹസ്യം പരിശോധിക്കാൻ നടക്കും. അള്ളാഹു അവന്റെ ഒരാളുടെ രഹസ്യം പരിശോധിക്കാൻ തീരുമാനിച്ചാൽ അവനെ അള്ളാഹു വശലാക്കും. വലവ് ഫീ ജൗഫി റഹ്ലിഹി, അവൻ അവന്റെ വീടിന്റെ അല്ലെങ്കിൽ അവന്റെ ചാവളത്തിന്റെ ഉള്ളിൽ ഒളിച്ചുപോയിരുന്നാലും അള്ളാഹു അവനെ വശലാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുസ്ലിം സഹോദരന്റെ ഔറത്ത്, അവന്റെ രഹസ്യ ജീവിതം അന്വേഷിച്ച് അവന്റെ പോരായ്മകൾ കണ്ടെത്തി ആളുകളോട് പറഞ്ഞ് അവനെ വശലാക്കാൻ തീരുമാനിച്ചാൽ, റസൂലുള്ള പറയാണ് ഈ നാവുകൊണ്ട് മുസ്ലിമായവരെ എന്നാണ് അവരെ കുറിച്ച് റസൂലുള്ള പറഞ്ഞത്. ഈ മനഹൃദയത്തിലേക്ക് പ്രവേശിക്കാത്തവരെയാണെന്ന് റസൂലുള്ള അവരെ കുറിച്ച് പറഞ്ഞത്. അങ്ങനെ ആരെങ്കിലും തീരുമാനിച്ചാൽ അള്ളാഹു അവനെ വശമാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവൻ എവിടെ പോയി ഒളിച്ചാലും എന്നാണ് റസൂലുള്ള പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ് നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ നമ്മളെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. എന്റെ തെറ്റെന്താണ്, ഞാൻ ചെയ്യുന്ന നന്മയിൽ എന്തൊക്കെ പോരായ്മയുണ്ട് എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കേണ്ടത്. എന്റെ സുഹൃത്ത് എന്തൊക്കെ ചെയ്യുന്നു, അവന്റെ ജീവിതം വളരെ മോശമാണ് എന്ന് സങ്കടപ്പെടുന്നതിൽ കൂടുതൽ നമ്മൾ സങ്കടപ്പെടേണ്ടത് എന്റെ ജീവിതം എന്തായിരിക്കും, നാളെ പരലോകത്തെത്തിയാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. മറ്റുള്ളവരുടെ കുറ്റങ്ങളോ അവരുടെ കുറവുകളോ കണ്ടെത്തി അത് ആളുകളിടയിൽ പറയുന്ന സ്വഭാവമല്ല നമ്മൾക്കുണ്ടാകേണ്ടത്. മുജാഹിദ് റഹിമഹുള്ള പറയുന്ന ഒരു സംഭവം കാണാൻ സാധിക്കും. ഒരാൾ ചില ആളുകൾ ഒരാളുടെ ന്യൂനത പറയാൻ തീരുമാനിച്ചപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഇദാ അറത്ത അൻ തദ്കുറ ഉയൂബ സാഹിബിക്, നിന്റെ സുഹൃത്തിന്റെ ന്യൂനത പോരായ്മ പറയാൻ നീ ഉദ്ദേശിച്ചാൽ, അങ്ങനെ അങ്ങനെ തോന്നുകയാണ് നിന്റെ സുഹൃത്തിന്റെ പോരായ്മ പറയണമെന്ന് തോന്നിയാൽ, നീ നിന്റെ പോരായ്മ അപ്പോ ഓർക്കണം. നമ്മളൊരാളെ പറ്റി കുറ്റം പറയാൻ തീരുമാനിക്കുമ്പോ തന്റെ സുഹൃത്തിന്റെ പ്രശ്നം നമ്മൾ പറയാൻ തീരുമാനിക്കും, നമ്മൾ നമ്മുടെ പോരായ്മ ആ സമയത്ത് ഓർക്കണം എന്നുള്ളതാണ്. എങ്കിൽ നമുക്കത് മാറി നിൽക്കാൻ പറ്റും. ആ രൂപത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ നമ്മളെ കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കേണ്ടത്. എന്റെ അവസ്ഥ എന്തായിരിക്കും നാളെ പരലോകത്ത്? ഞാൻ ഈ പോക്ക് പോയാൽ, ഈ രൂപത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞാൻ സ്വർഗത്തിലാണ് എത്തുക, നരകത്തിലാണ് എത്തുക? ഞാൻ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ, അതിന്റെ ഇഖ്ലാസ് എത്രയുണ്ട്? അതിൽ തന്നെ ബിദഅത്തുകൾ കടന്നുകൂടിയിട്ടുണ്ടോ? അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ അമലുകൾ പൊളിച്ചു കളയുന്ന പല കർമ്മങ്ങളും ചെയ്തിട്ടുണ്ടാകും ജീവിതത്തിൽ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ വട്ടപൂജ്യമായിരിക്കും. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ നമ്മൾ നമ്മെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും നമ്മൾ ജീവിതം മാറ്റാൻ തയ്യാറാവുകയും ചെയ്യേണ്ടത് അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞിട്ടുള്ള ഒരു വിഷയം സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. നമ്മൾ പറഞ്ഞിരുന്നു, അഫ്ദലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ മാസത്തിലെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള നോമ്പ് അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസത്തിലാണെന്ന് പറഞ്ഞു. ഞാൻ അതിന് അർത്ഥം വെച്ചത്, മുഹറം മാസം എന്നുള്ളത് അള്ളാഹു തആല പവിത്രമാക്കിയ മാസങ്ങൾ, നാല് മാസങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്റെ സംസാരത്തിൽ വന്നത്. പക്ഷെ അൽ മുഹറം എന്ന് പറഞ്ഞാൽ ഈ മുഹറം മാസം ആണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ആ നാല് മാസങ്ങളല്ല ഉദ്ദേശിക്കുന്നത്, മുഹറം എന്ന് പറഞ്ഞ ഈ മാസത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ധാരണ പിശകായിരുന്നു. അള്ളാഹു തആല അയാളുടെ മഗ്ഫിറത്തിനെ ചോദിക്കുന്നു, അസ്തഗ്ഫിറുല്ലാ. അതുപോലെ തന്നെ സത്യം മനസ്സിലാക്കാൻ സാധിച്ചതിൽ അള്ളാഹുവിന് ആ തൗഫീഖ് നൽകിയതിന് അള്ളാഹുവിനെ സ്തുതിക്കുന്നു, അൽഹംദുലില്ലാ. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും അതിന്റെ പേരിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ക്ഷമിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.